പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമ്മളൊരു സ്പെഷ്യൽ സെമിനാർ പോലെ ഒരു ഡീപ്പ് ബൈബിൾ ക്ലാസ്, റൈച്ചസ്നസ്, ജസ്റ്റിഫിക്കേഷൻസ്, സാൻറ്റിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു ഡീറ്റെയിൽ ക്ലാസ് എടുക്കുവാനിടയായി. അനേകർക്കത് പ്രയോജനമായി എന്ന് കേട്ട് വളരെ സന്തോഷം. നമ്മുടെ വിശുദ്ധിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും, നമ്മുടെ വർക്കും ദൈവത്തിൻ്റെ വർക്കും, ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നലത്തെ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നിയമത്താലല്ല, കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിച്ചത്. അതുകൊണ്ട് അവയർനെസ് എന്ന് പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം 2 കൊരിന്ത്യർ 5:17 നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി എന്ന് പൗലോസ് പറയുമ്പോൾ അലീദ എന്ന് പറയുന്നൊരു വേർഡുണ്ട്, നീ പഠിപ്പിച്ചു. ആ ഇദ എന്ന് പറയുന്നത് ബിഹോൾഡ് എന്നാണ്, അതാണ് അവയർനെസ് എന്ന് പറയുന്ന എയ്ഡോ. പുതിയ സൃഷ്ടിയാക്കി ദൈവം മാറ്റിയാലും നമ്മളറിയുന്നില്ല നമ്മൾ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് പഴയ പോലെ നമ്മൾ ജീവിക്കുകയാണ്. അതാണ് കൊലോസ്യർ 3:10 പറഞ്ഞത്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം എന്നല്ല, ധരിച്ചിരിക്കുന്നു. അവിടെ പരിജ്ഞാനം എന്നുള്ളൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്, അതിന് എപ്പിഗ്നോസിസ് എന്നുള്ള ഗ്രീക്ക് വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണ അറിവ് നമുക്ക് ലഭിക്കുമ്പോഴേ നമുക്കറിയത്തുള്ളൂ നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നും ക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നെന്നും, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു എന്നൊക്കെ അറിയുന്നത്. രക്ഷിക്കപ്പെട്ട ഉടനെ ഈ പരിജ്ഞാനത്തിലേക്ക് ആരും വരുന്നില്ല. വരാം, അതിനുള്ള വചനം കേട്ട് അതിനുപോലെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വരാം. പക്ഷെ നോർമൽ കേസിൽ ഇങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ പോകുന്നതെങ്കിൽ ഗ്രാജുവലായിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ മെച്ചുവർഡാകുമ്പോൾ പിന്നെ പാപത്തെക്കുറിച്ച് സംസാരിക്കേണ്ട, അവന് പാപത്തെക്കുറിച്ചല്ല ചിന്ത, നീതിയെക്കുറിച്ച് ആ ഹെബ്രായ പറഞ്ഞതുപോലെ ഹോളിനെസ്സിന് ഒരു പെർസ്യൂ എന്ന് പറയും, അതായത് ആ ഹോളി പ്രവൃത്തി ചെയ്യാനുള്ള അകത്തുള്ളൊരു വാഞ്ച. എല്ലാ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ അകത്ത് അത് കാണണം. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്യാനുള്ള താല്പര്യം കൂടുതലും നീതി പ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ളത് കുറവുമാണെങ്കിൽ നമ്മുടെ രക്ഷയൊന്നും സംശയിക്കണം, 2 ജഡം കൂടുതലായിരിക്കും. അപ്പം അതിനാണ് ഉപവാസവും പ്രാർത്ഥനയൊക്കെ എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ചു, എന്തിനാണ് ഉപസിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ബലഹീനതയുണ്ട്. എയ്ക്കുള്ള ബലഹീനതയല്ല ബിക്കുള്ളത്. അപ്പോൾ എനിക്ക് വിക്കുണ്ട്, അത് എൻ്റെ ബലഹീനതയെന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്ത് സ്ട്രോങ് ആയിരിക്കുന്ന ആരോനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ മേഖലകളിൽ ആരോന് ബലഹീനതയല്ല, അഹരോൻ്റെ ബലഹീനത വേറെയാണ്, ശൗലിൻ്റെ ബലഹീനത വേറെയാണ്, ഓരോരുത്തർക്കും ഓരോ ബലഹീനതയാണ്. ആ ബലഹീനതയിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ബലം തികഞ്ഞു വരും. ബലഹീനതയെ എക്സ്ക്യൂസായി കാണാനല്ല പറഞ്ഞത്, അങ്ങനെ ഒരു ബലഹീനതയുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം കൂടുന്നത്. എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് ക്ലാസ്സാണ്. ഇന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ, ക്ലാസ് കേട്ടാലും കേട്ടില്ലേലും ഇന്നത്തെ ഈ മെസ്സേജിൽ നിങ്ങൾ ഈ കൊലോസ്യർ 3:10 വായിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് ആ എപ്പിഗ്നോസിസ് പൂർണ്ണ അറിവിൽ നമ്മൾ ജീവിക്കുക. അപ്പോൾ ആര് നമ്മൾ ഉപദേശിക്കേണ്ട, നമ്മൾ തന്നെ പാവപ്രവർത്തിക്ക് പകരം നീതി പ്രവർത്തി ചെയ്യും. പണ്ട് ജീവിച്ചപ്പോൾ ആ രീതിയിലായിരുന്നു നമ്മൾ ജീവിച്ചത്. ഇപ്പോൾ കംപ്ലീറ്റ് ഒരു എന്താ പറയുന്നത്, ട്രാക്ക് മാറി ഓടണം. ഓക്കെ, റോങ് ട്രാക്കിൽ നിന്ന് റൈറ്റ് ട്രാക്കിലേക്ക് വരണം. സർവശക്തനായ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 7:30 ശ്രദ്ധിക്കുക, 7:30 തൃശ്ശൂരിൽ 2:30 എറണാകുളത്തും സർവീസ് ഉണ്ടാകും. എറണാകുളത്തെ സർവീസ് പ്രത്യേകതയുണ്ട്. തൃശ്ശൂരിലെ സർവീസിന് ഹീലിംഗ് സർവീസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എറണാകുളത്തെ സർവീസിന് ഹീലിംഗ് സർവീസ് ഉണ്ട്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, രോഗികളെ കൊണ്ടുവരിക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.